പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള യേശുവിൻ്റെ മനോഭാവം, യേശു പ്രാർത്ഥിച്ച വിധം, യേശു പ്രാർത്ഥിച്ച വാക്കുകൾ, ഇതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച ഒരു ഭാഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും സുവിശേഷകന്മാർ ഈ പ്രാർത്ഥന രണ്ടു തരത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ഈ പ്രാർത്ഥന നമുക്ക് കാണാം. രണ്ടും ഒരേ പ്രാർത്ഥനയുടെ തന്നെ രണ്ട് തരത്തിലുള്ള അവതരണങ്ങളാണ്. നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന 4 സുവിശേഷങ്ങളുണ്ട് ബൈബിളിൻ്റെ ഭാഗമായി. ഒരേ വ്യക്തിയുടെ ചെയ്തികളാണ് 4 സുവിശേഷന്മാരും രേഖപ്പെടുത്തുന്നതെങ്കിലും അവർ രേഖപ്പെടുത്തുന്ന വിധത്തിന്, അവർ നൽകുന്ന ഊന്നലുകൾക്ക്, അവർ തിരഞ്ഞെടുത്ത സംഭവങ്ങൾക്ക്, പ്രബോധനങ്ങൾക്ക് ഒക്കെ കുറേയെല്ലാം വ്യത്യാസം കാണും. അതുകൊണ്ട് തന്നെയാണ് 4 പുസ്തകങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും. ഒരേ വ്യക്തിയുടെ 4 ചിത്രങ്ങൾ അവതരിപ്പിക്കുകയാണ്, അഥവാ ഒരേ പ്രബോധനത്തിൻ്റെ 4 വ്യത്യസ്ത ഭാവങ്ങൾ, ഭാഗങ്ങൾ. ആദ്യമേ ഈ 2 സുവിശേഷങ്ങളിലെ പ്രാർത്ഥനയുടെ വ്യത്യാസങ്ങൾ നമുക്കൊന്ന് കാണാം. അതിനുശേഷം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കാം. പ്രാർത്ഥനയുടെ സാഹചര്യം അവതരിപ്പിക്കുന്ന വിധത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന ദീർഘമായ ഒരു പ്രബോധന ഭാഗത്തിൻ്റെ മധ്യത്തിലാണ് പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. മലയിലെ പ്രസംഗം 3 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ദീർഘമായൊരു പ്രബോധനമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ എടുത്ത് കാണിച്ച് പഠിപ്പിക്കുകയാണ് ഈ 3 അധ്യായങ്ങൾ ചെയ്യുക. അതിൻ്റെ ഭാഗമായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവശ്യ ഘടകമായി പ്രാർത്ഥനയെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്ന മത്തായി. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ സാഹചര്യം വ്യത്യസ്തമാണ്. 11-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അനേകം പ്രബോധനങ്ങളുടെ തുടക്കമായിട്ടാണ് ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേക ഒരു സാഹചര്യം ലൂക്ക എടുത്തു പറയുന്നുണ്ട്. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൂക്ക 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന ശിഷ്യന്മാരുടെ യാചനയ്ക്ക് മറുപടി എന്ന രീതിയിലാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുക. മത്തായിയുടെ സുവിശേഷത്തിലാകട്ടെ പ്രബോധനത്തിൻ്റെ, ദീർഘമായ പ്രബോധനത്തിൻ്റെ ഭാഗമായി. ഈ സാഹചര്യത്തിലുള്ള വ്യത്യാസത്തിന് പുറമേ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലും കുറേ വ്യത്യാസങ്ങൾ കാണും. ആദ്യമേ നമ്മൾ കാണുന്ന വ്യത്യാസം മത്തായി എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥന ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥനയെക്കാളും ദീർഘമാണെന്നാണ്. നമുക്ക് ആദ്യമേ 2 പ്രാർത്ഥനകളും ഒന്ന് കേൾക്കാം. അതിനുശേഷം വ്യത്യാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് മത്തായി എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് കാണുക. അവരരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 11-ാമത്തെ അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അന്നന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. വ്യക്തമായ വ്യത്യാസങ്ങൾ രണ്ട് പ്രാർത്ഥനാരൂപങ്ങളിലുമുണ്ട്. മത്തായി എഴുതിയ പ്രാർത്ഥന, മത്തായിയുടെ സുവിശേഷത്തിലെ പ്രാർത്ഥന ദീർഘമാണ്, അതുപോലെ തന്നെ ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഇതിലേതാണ് കൂടുതൽ ഒറിജിനൽ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയോട് കൂടുതൽ വിശ്വസത പുലർത്തുന്നത് ഇതിലേതാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാറുണ്ട്. കൃത്യമായ ഒരു ഉത്തരം കിട്ടിയെന്ന് പറയാനാവില്ല. എന്നാലും പൊതുവെ എടുക്കുന്ന നിലപാട് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നതിനേക്കാളും ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ കാണുന്ന പ്രാർത്ഥനാരൂപമാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പൊതുവെ കരുതപ്പെടുകയാണ്. അതോടൊപ്പം മറ്റൊരു ആശയം കൂടിയുണ്ട്. യേശു ഈ പ്രാർത്ഥന ഒന്നിലധികം തവണ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവാം. ആദ്യമേ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞ പ്രാർത്ഥന, പഠിപ്പിച്ച പ്രാർത്ഥന, രണ്ടാം തവണ അല്പം വിശദീകരണം കൂട്ടിച്ചേർത്ത് പഠിപ്പിച്ചു എന്നും വരാം. ഈ ഒരു സാധ്യത വിട്ടുകളയാതെ തന്നെ പൊതുവെ എടുക്കുന്ന നിലപാടിതാണ്: യേശുവിൻ്റെ വാക്കുകൾ വിട്ടുകളയുന്നതിനേക്കാൾ കൂടുതൽ വാക്കുകൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകാനാണ് സുവിശേഷന്മാർ ശ്രമിക്കുക. സുവിശേഷങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശു പറഞ്ഞ ഉപമകൾ പലപ്പോഴും വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുക്കാറുണ്ട്. അതുതന്നെയുമല്ല, കൂടുതൽ ഹ്രസ്വവും ലളിതവുമായ രൂപങ്ങളാണ് ഒറിജിനലിനോട് കൂടുതൽ വിശ്വസത പുലർത്തുന്നത് എന്നും പൊതുവെ കരുതാറുണ്ട്. ഇങ്ങനെ കണക്ക് നോക്കുമ്പോൾ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ കാണുന്ന പ്രാർത്ഥന ആണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയോട് കൂടുതൽ അടുത്തു നിൽക്കുക എന്ന് കരുതും. എന്നാലും മത്തായി എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥനയും യേശു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്. സഭയിൽ പൊതുവെ നിലവിലിരിക്കുന്നത്, ഉപയോഗത്തിലിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥനാരൂപമാണ്. അത് ഒരു ആരാധനാക്രമത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടാവാം. ആരാധനാക്രമത്തിൻ്റെ താളലയങ്ങളോട് കൂടി ചേർന്ന ഒരു പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷത്തിലേത്. ലൂക്കായുടെ സുവിശേഷത്തിലെ പ്രാർത്ഥന മുഴുവനും മത്തായിയുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയിലുണ്ട്. അതേസമയം മത്തായിലുള്ള എല്ലാ കാര്യങ്ങളും ലൂക്കായിൽ കണ്ടുവെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യ സുവിശേഷകനായ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനാരൂപം നമ്മൾ വിശദമായി വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ലൂക്ക എഴുതിയ പ്രാർത്ഥനയിലേതും നമുക്ക് കിട്ടുന്നതാവും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിന്, ഈ വിശദീകരണത്തിന് അടിസ്ഥാനമായിട്ടെടുക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷമായിരിക്കും. നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. ഈ പ്രാർത്ഥന ആദ്യം ഒരു സാഹചര്യത്തിൻ്റെ വിശദീകരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് യേശു ആദ്യമേ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കരുത്, അങ്ങനെ പ്രാർത്ഥിക്കരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന കൊടുക്കുന്ന വിശദീകരണം. അപ്പോൾ പ്രാർത്ഥനയ്ക്കാവശ്യമായ ഒരു മനോഭാവം യേശു ആദ്യമേ രൂപപ്പെടുത്തുകയാണ്. രണ്ട് പ്രത്യേക കാര്യങ്ങൾ മത്തായി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യമേ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആവരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവരുത്. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധനാണെന്നുള്ള ധാരണ മറ്റുള്ളവരെ ജനിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കാപട്യമാവുന്നു. യേശു ഏറ്റവും കൂടുതൽ വെറുത്ത ഒന്നാണ് കാപട്യം. ഉള്ളിലൊന്നു വെച്ച് പുറമേ മറ്റൊന്ന് പ്രവർത്തിക്കുക, പറയുക, ഉള്ളും പുറവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കുക. കാപട്യം ദൈവം ഒരിക്കലും സ്വീകരിക്കുകയില്ല, അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് കപടനാട്ടിക്കാരെ പോലെ ആവരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കണം. മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു കെട്ടിടത്തിനുള്ളിൽ മുറിയിൽ കടക്കുന്നതിനെക്കുറിച്ചല്ല പറയുക. യേശു പലപ്പോഴും മുറിയിൽ കടന്നല്ല പ്രാർത്ഥിച്ചത് നമുക്കറിയാം. മരച്ചുവട്ടിലും മരുഭൂമിയിലും മലമുകളിലുമൊക്കെ പ്രാർത്ഥിച്ച യേശു. ആ യേശുവാണ് പറയുന്നത്, നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഒരു ഉൾവലിയൽ ആവശ്യമാണ്, ഏകാഗ്രത പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിത്തീരുന്നു. ഒരു മരുഭൂമി അനുഭവം, തനിച്ചായിരിക്കുക, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ഉൾവലിയുക, ഇതാണ് ആവശ്യം. കഥകടയ്ക്കുക, പഞ്ചേന്ദ്രിയങ്ങളുടെ കഥകൾ അടയ്ക്കുക, എൻ്റെ മനസ്സിലേക്ക് മറ്റു ചിന്തകൾ കടത്തിക്കൊണ്ടുവരുന്ന എല്ലാ വാതായനങ്ങളും അടയ്ക്കുക. അന്ധകാരത്തിലായിരിക്കുക. അന്ധകാരവും നിശബ്ദതയും പ്രാർത്ഥനയ്ക്ക് ആവശ്യമാണ്. നിൻ്റെ ഉള്ളിലേക്ക് കടക്കുക. ബൈബിളിൽ നിരന്തരം കാണുന്ന ഒരു പ്രതിഭാസമാണ് അന്ധകാരത്തിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. ഏകാന്തതയിലായിരിക്കുന്ന മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നത്. നമുക്കറിയാം മോശയുടെ കഥ. മരുഭൂമിയിൽ അമ്മായിയപ്പനായ യിത്രോയുടെ ആടുകളെ മേയിച്ച് മലയുടെ സീനാമിലയുടെ അടിവാരത്തിലെത്തിയ മോശ കത്തിയെരിയുന്ന മുൾപ്പടർപ്പ് കണ്ടു. എരിഞ്ഞ് ചാമ്പലാവാതെ ജ്വലിച്ചു നിൽക്കുന്ന മുൾപ്പടർപ്പ് മോശയിൽ ജിജ്ഞാസ ഉണർത്തി. അടുത്തു ചെന്നപ്പോൾ ശബ്ദം കേട്ടു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. മലമുകളിൽ ഏകാന്തതയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മോശ. സാമുവേലിൻ്റെ കഥ നമുക്കറിയാം. ബാലനായ സാമുവേൽ ഹേലി പുരോഹിതൻ്റെ ശുശ്രൂഷകനായി കഴിയുന്ന സാഹചര്യത്തിൽ രാത്രി ദേവാലയത്തിൻ്റെ ഉൾഭാഗത്ത് പേടകത്തിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന സാമുവേൽ, ആ സാമുവേലിൻ്റെ അടുക്കലേക്കാണ് ദൈവം കടന്നു വരുന്നത്. സാമുവേൽ സാമുവേൽ എന്ന വിളിയുമായി രാത്രിയിൽ ഏകാന്തതയിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം സാമുവേലിന് കേൾക്കാനിടയായി. വലിയ പ്രവാചകനായിരുന്നു ഏലിയ. ഹോറബ് മലയിൽ ഭയന്ന് ഒളിച്ചിരിക്കുന്ന ഏലിയയുടെ ചിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ദൈവത്തിൻ്റെ ശബ്ദം ഏലിയ കേൾക്കുന്നത് നിശബ്ദതയിലാണ്, ഏകാന്തതയിലാണ്. ഹോറബിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഏലിയയുടെ ചിത്രം ബൈബിൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. രാജാക്കന്മാരുടെ 19-ാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ജെസബലിനെ ഭയന്ന് ഒളിച്ചോടിയ ഏലിയയാണ് ഹോറബ് മലയിലെ ഗുഹയിൽ ഒളിച്ചിരുന്നത്. 19-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മളിപ്രകാരം വായിക്കും. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു, ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാൾനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക, അവിടെ നരളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞപ്പോൾ ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവ് ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു. കൊടുങ്കാറ്റിൽ, ഭൂകമ്പത്തിൽ, അഗ്നിയിൽ ഒന്നും കാണാനും കേൾക്കാനും സാധിക്കാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യവും ശബ്ദവും ഏലിയ തിരിച്ചറിഞ്ഞു. ഒരു മൃദുശബ്ദത്തിൽ, അഗ്നി അടങ്ങിയപ്പോൾ ഉണ്ടായ മൃദുല സ്വരത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ഏലിയയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മൃദുവായ ശബ്ദം കേൾക്കണമെങ്കിൽ ഉള്ളിലേക്ക് കടക്കണം. ബാക്കി വാതിലുകളെല്ലാം അടയ്ക്കണം. എൻ്റെ ഉള്ളിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കാതോർക്കുകയാണ് ഞാൻ പ്രാർത്ഥനയിലൂടെ ചെയ്യുക. ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, ദൈവം പറയുന്നത് കേൾക്കുക കൂടി വേണം. കേൾക്കാൻ സന്നദ്ധമാവുക. അതിനുള്ള തയ്യാറെടുപ്പാണ് യേശു ആദ്യമേ പറയുന്നത്. നിൻ്റെ മുറിയിൽ കടന്ന് വാതിലുകളടയ്ക്കുക. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. ഹോസിയ പ്രവാചകൻ ദൈവസ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഒരു വിവാഹബന്ധത്തോട് ഉപമിക്കുകയും ഇസ്രായേലിനെ ദൈവത്തിൻ്റെ തന്നെ വധുവായി ചിത്രീകരിക്കുകയും ചെയ്ത് ഏലിയ പ്രവാചകനാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് മരുഭൂമിയിലേക്ക് നയിച്ച ആ സംഭവത്തെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്. 2-ാം അധ്യായം 14-15 വാക്യം, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. വിജനപ്രദേശത്തേക്ക് കൊണ്ടുവന്ന് ഹൃദ്യമായി സംസാരിക്കും. ആ ദൈവത്തിൻ്റെ സ്വരത്തിനു വേണ്ടി കാത്തിരിക്കണം, കാതോർക്കണം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, ആകയാൽ നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിൻ്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക, കഥകടച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. പ്രാർത്ഥന അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ കാത്തിരിപ്പ് പ്രാർത്ഥന തന്നെയാണ്. നമ്മൾ ദൈവത്തോട് പറയുന്നത് കാര്യം മാത്രമല്ല, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നതും പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നത് കാണാം. വലിയ ജോലി തിരക്കായിരുന്നു അവർക്ക്. യേശുവിൻ്റെ വേലയിൽ അവരും കൂടി പങ്കുകാരായി തീർന്നപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്തൊരു സാഹചര്യമുണ്ടായി. മർക്കോസ് എഴുതിയ സുവിശേഷം 6:30-31 വാക്യങ്ങൾ ഇങ്ങനെ കാണാം. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജനസ്ഥലത്തേക്ക് ഒരുവൻ അല്പം വിശ്രമിക്കാം. അതാണ് പ്രാർത്ഥന. അല്പം വിശ്രമിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. വിജനസ്ഥലത്തേക്ക് ഒരുവൻ അല്പം വിശ്രമിക്കാം. അപ്പോൾ യേശു പഠിപ്പിച്ചു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. ആ സമയം നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ആദ്യമേ യേശു പഠിപ്പിക്കുന്നതാണ്. രണ്ടാമത്, മർത്തായി എഴുതിയ സുവിശേഷം 6:7-8 വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെയാകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രാർത്ഥനയിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്നില്ല, യേശു പഠിപ്പിക്കുകയാണ്. വിജാതീയരെ പോലെ അതിഭാഷണം അരുത്. കർത്താവിനറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കലല്ല പ്രാർത്ഥന. എത്ര പറഞ്ഞാലും തീരാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനല്ല പ്രാർത്ഥന. മനഃപ്പാഠമാക്കിയ ഒരുപാട് മന്ത്രങ്ങൾ ഉരുവിടുന്നതും പ്രാർത്ഥനയാവണമെന്നില്ല. പ്രാർത്ഥന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ആ ഒരു മനോഭാവമാണ്. അതിഭാഷണം ഒഴിവാക്കുക, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പിതാവിൽ നിന്ന് ജീവൻ ലഭിച്ചവരാണ് നമ്മൾ. ഓരോ വ്യക്തിയുടെയും ആവശ്യം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നുള്ള ബോധ്യം. ദൈവത്തിന് അറിയാമെന്ന് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ മനസ്സുള്ളവനുമാണ്. അപ്പോൾ ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വേണ്ടിയല്ല, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുമല്ല പ്രാർത്ഥന. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും. ഇപ്പോഴാവശ്യമായ രണ്ട് മനോഭാവങ്ങളെക്കുറിച്ച് യേശു ആദ്യമേ പറഞ്ഞു തരികയാണ്. ഒന്ന്, ഏകാഗ്രത ആവശ്യമാണ്. ഏകാഗ്രതയിലാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ആശ്രമം. രണ്ടാമത്തേത്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന പിതാവിൻ്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നുള്ള ബോധ്യം. വിശ്വാസത്തോടെ ഏകാഗ്രതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന, അത് നമുക്ക് അടുത്ത തവണ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. ഈ പ്രാർത്ഥനയിൽ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു അഭിസംബോധനയും അതിനുശേഷം 7 യാചനകളുമുണ്ട് എന്നോർക്കുക. ആ ഓരോ ഘടകങ്ങളും നമ്മൾ വിശദമായി എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കാൻ അവർ നിങ്ങളെ പഠിപ്പിച്ചു. അതിഭാഷണത്തിലൂടെ അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, വിശ്വാസത്തോടുകൂടി പിതാവിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയിൽ ആയിരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും പഠിപ്പിച്ചു. കർത്താവേ, എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തു ചോദിക്കണമെന്നോ എന്തു പറയണമെന്നോ അറിയാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. അവിടുന്ന് തന്നെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവിൻ്റെ മുമ്പിലാണെന്നുള്ള ബോധ്യം, ആ പിതാവിൻ്റെ പരിപാലനയുള്ള വിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.